കൊമ്പല്ലൂർ മാറാനാഥ ഗോസ്പൽ മിഷൻ ഒരുക്കുന്ന 474-ാമത്തെ ബൈബിൾ സ്റ്റഡിയിലേക്ക് ഏവർക്കും സ്വാഗതം. ശിഷ്യത്വം എന്ന വിഷയത്തിന്റെ 384-ാം ഭാഗത്തെ ആസ്പദമാക്കി ശിഷ്യത്വത്തിന്റെ അടിസ്ഥാനം എന്ന വിഷയത്തിന്റെ 217-ാം ഭാഗമാണ് നിങ്ങൾ കേൾക്കുവാൻ പോകുന്നത്. ക്ലാസുകൾ എടുക്കുന്നത് ബ്രദർ സുനിൽ കുമാർ സി ജി. അന്വേഷണങ്ങൾക്ക് 9447206680. ഈ ക്ലാസുകളുടെ വീഡിയോ, ഓഡിയോ, ഇ ബുക്ക്, PDF എന്നിവ വെബ്സൈറ്റിൽ നിന്നും ലഭ്യമാണ്. www.amintvnetwork.com. യൂട്യൂബ് ആമേൻ നെറ്റ്വർക്ക്. ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ 999-5975980.
സൃഷ്ടാവായ ദൈവത്തിൻ്റെ അതിധന്യമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ശിഷ്യനും ജീവിതവും എന്ന വിഷയത്തോടുള്ള ബന്ധത്തിൽ പുതിയ മനുഷ്യൻ്റെ അവസ്ഥ പ്രായോഗികമാകുന്നത് എങ്ങനെ എന്നാണ് ഇവിടെ വിചിന്തനം ചെയ്യാൻ കർത്താവ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 14-ാമത്തെ അധ്യായം 26-37-33 വാക്യങ്ങൾ. ലൂക്കോസ് എഴുതിയ സുവിശേഷം 14-ാമത്തെ അധ്യായം 26-37-33 വാക്യങ്ങൾ. എൻ്റെ അടുക്കൽ വരികയും അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരികളെയും സ്വന്ത ജീവനെയും കൂടെ പകയ്ക്കാതിരിക്കുകയും ചെയ്യുന്നവന് എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. തൻ്റെ ക്രൂശെടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരാത്തവനും എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. 33-ാമത്തെ വാക്യം. അങ്ങനെ തന്നെ നിങ്ങളിൽ ആരെങ്കിലും തനിക്കുള്ളതൊക്കെയും വിട്ടുപിരിയുന്നില്ല എങ്കിൽ അവന് എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. സമ്പൂർണമായി കർത്താവിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട, ദിനംതോറും ക്രൂശെടുത്തുകൊണ്ട് കർത്താവിനെ അനുഗമിക്കുവാൻ വിളിക്കപ്പെട്ട ഒരു ക്രിസ്തു ശിഷ്യൻ എങ്ങനെയാണ് പുതിയ മനുഷ്യൻ്റെ അവസ്ഥ തന്നിൽ വെളിപ്പെടുത്തുന്നത്, ഇതാണ് നമ്മളിവിടെ ചിന്തിക്കുന്നത്. ഗലാത്യലേഖനം 2-ാമത്തെ അധ്യായം 20-ാമത്തെ വാക്യം. ഗലാത്യലേഖനം 2-ാമത്തെ അധ്യായം 20-ാമത്തെ വാക്യം. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തുവത്രേ എന്നിൽ ജീവിക്കുന്നു. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്കു വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രങ്കലുള്ള വിശ്വാസത്താലത്രേ ജീവിക്കുന്നത്. ഇവിടെ യേശുക്രിസ്തുവിന് ജീവിക്കുവാൻ തക്കവണ്ണം, പ്രവർത്തിക്കുവാൻ തക്കവണ്ണം, സമ്പൂർണമായി തന്നെ തന്നെ വിട്ടുകൊടുക്കുന്ന, ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു ക്രിസ്തു ശിഷ്യൻ്റെ അനുഭവമാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത്തരത്തിൽ സമർപ്പിക്കപ്പെട്ട ഒരു ശിഷ്യനാണ് പുതിയ മനുഷ്യൻ്റെ അവസ്ഥ പ്രായോഗികമായി തൻ്റെ ജീവിതത്തിൽ വെളിപ്പെടുത്താൻ സാധ്യമാകൂ. ശ്രദ്ധിക്കണമേ, വിശുദ്ധ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഉപദേശങ്ങളെ അതേ അർത്ഥത്തിൽ പഠിക്കുവാനും ഗ്രഹിക്കുവാനും പ്രായോഗിക തലത്തിൽ കൊണ്ടുവരുവാനും മാനുഷികമായ ബുദ്ധിയിലും സ്നേഹത്തിലും സമർപ്പണത്തിലൂടെയൊക്കെ ഒരു പരിധിവരെ നമുക്ക് കഴിഞ്ഞെന്ന് വരാം. എന്നാൽ ഇവിടെ ക്രിസ്തു ശിഷ്യൻ്റെ ജീവിതത്തിൽ ഇത് കേവലം ഒരറിവായി അല്ലെങ്കിൽ ഇങ്ങനെ പ്രവർത്തിക്കേണ്ടതാണ് എന്നുള്ള ഭയത്തോടെ അത് പ്രവർത്തിക്കുന്നതിന് അപ്പുറമായിട്ട് യേശുക്രിസ്തു തന്നിൽ വസിക്കുന്നതിലൂടെ തിരുവെഴുത്തിലെ ഉപദേശങ്ങൾ തന്നിലൂടെ വെളിപ്പെടുന്ന ഒരവസ്ഥയാണ് ഇവിടെ കാണുന്നത്. അതായത് ക്രൂശെടുക്കാതെ തന്നെ ചില കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ പറ്റും. സ്നേഹിക്കാൻ യേശു പറഞ്ഞിരിക്കുന്നതുകൊണ്ട് സ്നേഹിക്കാൻ പറ്റും, കൊടുക്കാൻ യേശു പറഞ്ഞതുകൊണ്ട് കൊടുക്കാൻ പറ്റും, സുവിശേഷം അറിയിക്കണമെന്ന് യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നത് കൊണ്ട് സുവിശേഷം അറിയിക്കാൻ പറ്റും. ഇതൊക്കെ ക്രൂശെടുത്ത് അനുഗമിക്കാതെ തന്നെ മറ്റുള്ളവരുടെ മുമ്പാകെ ചെയ്യാൻ കഴിഞ്ഞെന്ന് വരാം. പക്ഷേ അവിടെ വരുന്ന ഒരു പ്രശ്നം, അതിനെല്ലാം നമുക്ക് എന്തെങ്കിലും ഒരു പ്രതിഫലേച്ഛയോ ഒരു പ്രശംസയോ, ഞാനിത് ചെയ്യുന്നു എന്നുള്ള ഒരു ചിന്തയോ ഒക്കെ നമ്മളെ ഭരിച്ചെന്ന് വരാം. എന്നാൽ നാൾതോറും ക്രൂശെടുത്ത് യേശുക്രിസ്തുവിനെ അനുഗമിക്കുമ്പോൾ മാത്രമേ എല്ലാ മാനവും മഹത്വവും പുകഴ്ചയും കർത്താവിന് മാത്രമാകണം എന്നുള്ള ഉത്തമമായ ബോധ്യത്തോടെ ലക്ഷ്യത്തോടെ കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്നത് ചെയ്യുന്നു എന്നുള്ള വിധേയത്വത്തോടെ ദൈവരാജ്യത്തിൻ്റെ പ്രവൃത്തി ചെയ്യാൻ നമുക്ക് സാധ്യമാകൂ. അതിന് ക്രൂശെടുക്കേണ്ടത് ആവശ്യമാണ്. ഗലാത്യലേഖനം 5:24-25 വാക്യങ്ങളിൽ ക്രിസ്തു യേശുവിനുള്ളവർ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടും കൂടെ ക്രൂശിച്ചിരിക്കുന്നു. ആത്മാവിനാൽ നാം ജീവിക്കുന്നു എങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും ചെയ്യുക. അപ്പോൾ ഇവിടെ പഴയ മനുഷ്യനെയാണ് ക്രൂശിക്കുന്നത്. ഏതാണ് ഈ പഴയ മനുഷ്യൻ? എഫേസ്യ ലേഖനം 2:1-3 വാക്യങ്ങൾ വായിക്കുമ്പോൾ, എഫേസ്യ ലേഖനം 2:1-3, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിൻ്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിൻ്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ച് നടന്നു. അവരുടെ ഇടയിൽ നാം എല്ലാവരും മുമ്പേ നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്ന് ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായത് ചെയ്തും കൊണ്ട് മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ കോപത്തിൻ്റെ മക്കളായിരുന്നു. അപ്പോൾ ഇതാണ് പഴയ മനുഷ്യൻ. പഴയ മനുഷ്യൻ്റെ അവസ്ഥ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ച അവസ്ഥ, ആത്മീയ അവസ്ഥ. ജീവിതം എങ്ങനെ? ഈ ലോകത്തിൻ്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിൻ്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെ അനുസരിച്ച് നടന്നു. പിശാചിനെ അനുസരിച്ച് നടക്കുകയാണ്. പ്രവൃത്തി എങ്ങനെയാണ്? എല്ലാവരും മുമ്പേ നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്ന് ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായത് ചെയ്തും കൊണ്ട് മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ കോപത്തിൻ്റെ മക്കളായിരുന്നു. പ്രകൃതിയാൽ കോപത്തിൻ്റെ മക്കൾ. അപ്പോൾ ഇതാണ് പഴയ മനുഷ്യൻ്റെ അവസ്ഥ. ഇപ്പോൾ ഈ പഴയ മനുഷ്യൻ്റെ അവസ്ഥയിൽ നിന്ന് പുതിയ മനുഷ്യൻ്റെ അവസ്ഥയിലേക്ക് മാറ്റപ്പെടുമ്പോൾ അതിൽ നിലനിൽക്കാൻ റോമാലേഖനം പന്ത്രണ്ടാമത്തെ അധ്യായം ഒന്ന് രണ്ട് വാക്യങ്ങൾ. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പിൻ. രണ്ടാമത്തെ വാക്യം, ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. ഇപ്പോൾ ഇവിടെ നാം നമ്മെ തന്നെ എന്ത് ചെയ്യുക? ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കണം, ബുദ്ധിയുള്ള ആരാധനയായി നമ്മുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കണം. അങ്ങനെ സമർപ്പിക്കുന്നതിലൂടെ എന്താണ് സംഭവിക്കുന്നത്? ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി ഉള്ള രൂപാന്തരം സംഭവിക്കും. അപ്പോൾ ഇതാണ് പുതിയ മനുഷ്യൻ്റെ അവസ്ഥ, പുതിയ മനുഷ്യൻ്റെ ആ അനുഭവം അതാണ്. നോക്കണം, കൊരിന്ത്യർക്ക് എഴുതിയ 1:16-18 വായിക്കുമ്പോൾ, 1 Corinthians 3:16-18, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരം എന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ? ദൈവത്തിൻ്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും, ദൈവത്തിൻ്റെ മന്ദിരം വിശുദ്ധമല്ലോ, നിങ്ങളും അങ്ങനെ തന്നെ. 18 ആരും തന്നെത്താൻ വഞ്ചിക്കരുത്. താൻ ഈ ലോകത്തിൽ ജ്ഞാനി എന്ന് നിങ്ങളിൽ ആർക്കെങ്കിലും തോന്നിയാൽ അവൻ ജ്ഞാനിയാകേണ്ടതിന് ഭോഷനായിത്തീരട്ടെ. അപ്പോൾ ദൈവത്തിന് പ്രസാദമുള്ള ജീവനുള്ള വിശുദ്ധിയുള്ള യാഗമായി നമ്മുടെ ശരീരങ്ങളെ സമർപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രായോഗിക തലം, ദൈവത്തിൻ്റെ ആത്മാവിന് വസിക്കുവാനുള്ള മന്ദിരമായി നമ്മളെ ലഭ്യമാക്കുക എന്നുള്ളതാണ്. അതാണ് പുതിയ മനുഷ്യൻ്റെ അനുഭവം. അപ്പോൾ പുതിയ മനുഷ്യനായി തീരുമ്പോൾ അവനിൽ ആര് വസിക്കുന്നു? ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്നു. അങ്ങനെ ദൈവത്തിൻ്റെ ആത്മാവ് വസിക്ക നിമിത്തം നാം ആരായിത്തീരുന്നു? ദൈവത്തിൻ്റെ ആത്മാവ് വസിക്ക നിമിത്തം നമ്മൾ ആരായിത്തീരുന്നു? വിശുദ്ധന്മാരായിത്തീരുന്നു. കാര്യമെന്താ? ദൈവത്തിൻ്റെ മന്ദിരം വിശുദ്ധമാണ്, അതുകൊണ്ട് നമ്മൾ വിശുദ്ധന്മാരാണ്. അപ്പോൾ നമ്മളെങ്ങനെയാണ് വിശുദ്ധന്മാരായി തീരുന്നത്? നമ്മളുടെ പ്രവൃത്തി കൊണ്ടല്ല, നമ്മുടെ ജാതിയോ മതമോ അറിവോ സ്ഥാനമാനങ്ങളോ ഒന്നും നിമിത്തമല്ല, മറിച്ച് ദൈവത്തിന് വസിക്കുവാനുള്ള, വിശുദ്ധനായ ദൈവത്തിന് വസിക്കുവാനുള്ള മന്ദിരമായി നമ്മെ ലഭ്യമാക്കുക നിമിത്തം വിശുദ്ധനായ ദൈവം നമ്മളിൽ വസിക്കുന്നത് കൊണ്ട് മന്ദിരമായ നാം വിശുദ്ധന്മാരായി മാറുന്നു. നോക്കണം, അങ്ങനെ വിശുദ്ധന്മാരായി തീരുമ്പോൾ അതാണ് പുതിയ മനുഷ്യൻ്റെ അവസ്ഥ. അങ്ങനെ പുതിയ മനുഷ്യനായി കർത്താവിനായി നമ്മളെ ലഭ്യമാക്കുമ്പോൾ നമുക്കൊരു തിരിച്ചറിവുണ്ടാകുന്നു. എന്താണ്? 1 കൊരിന്ത്യർ 6:19 ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കിയാൽ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? അപ്പോൾ പുതിയ മനുഷ്യനെന്ന് പറയുമ്പോൾ അവൻ വിലയ്ക്ക് വാങ്ങപ്പെട്ടവനാണ്. പഴയ മനുഷ്യൻ, അവൻ ലോകത്തിൻ്റെ അനുരൂപതയിൽ തനിക്കായി സ്വരൂപിച്ച് തൻ്റെ പേരും പ്രശസ്തിയും അംഗീകാരവും സുഖസൗകര്യങ്ങളും കാംക്ഷിച്ചുകൊണ്ട് അവൻ ലോകത്തിൽ ലോകത്തിനായി ജീവിക്കുമ്പോൾ, മറ്റൊരർത്ഥത്തിൽ ക്രൂശുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഒരു വേള കർത്താവിനെ സ്വീകരിച്ചെന്ന് വരാം, സ്നാനപ്പെട്ടു എന്ന് വരാം, സുവിശേഷ ഘോഷണം നടത്തുന്നു എന്ന് വരാം, പക്ഷേ ക്രൂശുമായിട്ട് ബന്ധമില്ല, ക്രൂശെടുക്കുന്നില്ല. തൻ്റെ ഇഷ്ടങ്ങളെ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി വിട്ടുകൊടുക്കുവാൻ, ദൈവ ഇഷ്ടത്തിനായി തന്നെ ലഭ്യമാക്കുവാൻ, തൻ്റെ ഇഷ്ടങ്ങളെ ഹനിക്കുവാൻ അവൻ തയ്യാറാകുന്നില്ല. അപ്പോഴും ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. എന്നാൽ പുതിയ മനുഷ്യനെന്ന് പറയുമ്പോൾ അവൻ ദൈവത്തിനുള്ളവനാണ്, ദൈവത്തിൻ്റെ ആത്മാവ് അവനിൽ വസിക്കുന്നവനാണ്. അവനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി പരിശുദ്ധാത്മാവിന് വസിക്കുവാനുള്ള മന്ദിരമായിട്ട് അവനെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഓർക്കുക, പുതിയ മനുഷ്യൻ്റെ അവസ്ഥയിൽ നമുക്ക് നിലനിൽക്കണമെങ്കിൽ നമുക്ക് എപ്പോഴും ഒരു തിരിച്ചറിവുണ്ടാകണം, ഞാൻ വിലയ്ക്ക് വാങ്ങപ്പെട്ടവനാണ്, ഞാൻ എനിക്കുള്ളവനല്ല, ഞാൻ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥന് വസിക്കുവാനുള്ള മന്ദിരമാണ് എന്നുള്ള തിരിച്ചറിവുണ്ടാകണം. 1 കൊരിന്ത്യർ 6:20 വരുമ്പോൾ, ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക. ഇവിടെയാണ് പുതിയ മനുഷ്യൻ ദൈവത്തെ എങ്ങനെ മഹത്വപ്പെടുത്തുന്നു. അവൻ്റെ ശരീരം കൊണ്ട് മഹത്വപ്പെടുത്തുന്നു. അവൻ്റെ ശരീരത്തെ യാതൊരു മ്ലേച്ഛപ്രവൃത്തികൾക്കും വിട്ടുകൊടുക്കാതെ, അവൻ്റെ ശരീരത്തെ ലോകത്തിൻ്റെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി വിട്ടുകൊടുക്കാതെ, ലോകത്തിൻ്റെ മോഹങ്ങളെ സ്വന്തമാക്കുവാൻ വേണ്ടി അവൻ്റെ ശരീരം പ്രയോജനപ്പെടുത്തുന്നതിന് പകരം പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ്റെ സമ്പൂർണ്ണ ഉപദേശത്തിൻ്റെ കീഴിൽ തന്നെ തന്നെ ലഭ്യമാക്കി അവൻ ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ട് തന്നെ തന്നെ അവൻ വിട്ടുകൊടുക്കുകയാണ്. എങ്ങനെ? സമ്പൂർണമായ സമർപ്പണത്തിൽ, ദൈവത്തോടുള്ള സ്നേഹത്തിൽ. ചുരുക്കത്തിൽ ഇതേ ഉള്ളൂ: ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം ഇത്യാദി കാര്യങ്ങളെ ബോധപൂർവം വിട്ടൊഴിഞ്ഞ് ഉണ്ണാനും ഉടുക്കാനും ഉണ്ടെങ്കിൽ മതി എന്നുള്ള അടിസ്ഥാന തത്വത്തിൽ ഉറച്ചു നിന്നുകൊണ്ട്, ലാഭമായി ലോകത്തിൽ നിന്ന് ലഭിക്കാവുന്നതിനെ ഒക്കെയും ചേതമെന്നെണ്ണിക്കൊണ്ട് കർത്താവിന് പ്രവർത്തിക്കുവാനുള്ള ആയുധമായി സ്വന്തം പേരോ പ്രശസ്തിയോ അംഗീകാരമോ ധനസമ്പാദനമോ ഇതിനു വേണ്ടി ഒന്നും കുതന്ത്രങ്ങൾ മെനയാതെ ദൈവത്തിനായി തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത് ദൈവേഷ്ടം മതി എന്നുള്ള സമർപ്പണത്തിൽ ജീവിക്കുന്ന അനുഭവം, ഇതാണ് പുതിയ മനുഷ്യൻ്റെ അനുഭവം. ഇതാണ് പുതിയ മനുഷ്യൻ്റെ അനുഭവം. നോക്കണം, ഈ പുതിയ മനുഷ്യൻ അവൻ്റെ പ്രായോഗിക ജീവിതത്തിലേക്ക് വരികയാണ്. അപ്പോൾ നമ്മെക്കുറിച്ചെല്ലാം ദൈവം ആഗ്രഹിക്കുന്ന അനുഭവം നാം പുതുമനുഷ്യരായിത്തീരുക എന്നുള്ളതാണ്. പുതുമനുഷ്യൻ്റെ അനുഭവം എങ്ങനെയാണ്? ഒന്നാമതായിട്ട് മര്യാദയായിട്ട് നടക്കാൻ. പുതുമനുഷ്യൻ അവൻ്റെ നടപ്പെങ്ങനാ? മര്യാദയായി നടക്കാൻ. മര്യാദയായി നടക്കാൻ എന്തു വേണം? ചില കാര്യങ്ങൾ ഗ്രഹിക്കുക, പഠിക്കുക, മനസ്സിലാക്കുക എന്നതാവശ്യമായിരിക്കുമ്പോൾ തന്നെ ഒരുപക്ഷെ അതിലുപരിയായി യേശുക്രിസ്തുവിനെ ധരിക്കുക, അവിടെയാണ് മര്യാദയെ നടക്കാൻ പറ്റുന്നത്. കേവലം ഇങ്ങനെയൊക്കെ ആകണം, ആയേ മതിയാകൂ, അതുകൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നു എന്നുള്ളതിലുപരി ക്രിസ്തുയേശുവിൻ്റെ സ്നേഹത്താൽ എനിക്കതേ കഴിയൂ എന്നുള്ള തരത്തിലുള്ള ഒരു രൂപാന്തരം, അതാണ് മര്യാദയായി നടക്കുന്നതിനുള്ള ബന്ധത്തിൽ നമ്മളിൽ ഉണ്ടാകേണ്ടത്. റോമാലേഖനം 13:12-14 റോമാലേഖനം 13:12-14 രാത്രി കഴിവാറായി, പകലടുത്തിരിക്കുന്നു, അതുകൊണ്ട് നാം ഇരുട്ടിൻ്റെ പ്രവൃത്തികളെ വച്ചു കളഞ്ഞ് വെളിച്ചത്തിൻ്റെ ആയുധവർഗം ധരിച്ചുകൊള്ളുക. 13 പകൽ സമയത്തെന്ന പോലെ നാം മര്യാദയായി നടക്കുക. വെറുക്കൂത്തുകളിലും മദ്യപാനങ്ങളിലുമല്ല, ശയനമോഹങ്ങളിലും ദുഷ്കാമങ്ങളിലുമല്ല, പിണക്കത്തിലും അസൂയയിലുമല്ല, കർത്താവായ യേശുക്രിസ്തുവിനെ തന്നെ ധരിച്ചുകൊൾവിൻ. മോഹങ്ങൾ ജനിക്കുമാറ് ജഡത്തിനായി ചിന്തിക്കരുത്. ഇതാണ് പുതിയ മനുഷ്യൻ മര്യാദയായി നടക്കുന്നത് എങ്ങനെ എന്നുള്ളത് തിരുവെഴുത്ത് വെളിപ്പെടുത്തുന്നത്. യേശുക്രിസ്തുവിനെ ധരിക്കുക നിമിത്തം എന്ത് ചെയ്യുന്നു? പകൽ സമയത്തെന്ന പോലെ മര്യാദയായി നടക്കുന്നു. അപ്പോൾ യേശുക്രിസ്തുവിനെ ധരിക്കുക നിമിത്തം എന്താണ് പ്രായോഗിക തലത്തിൽ ഉണ്ടാകുന്നത്? മോഹങ്ങൾ ജനിക്കുമാറ് ജഡത്തിനായി ചിന്തിക്കുന്നതിന് പകരം ദൈവേഷ്ടത്തിനായി ചിന്തിക്കുന്നു. ഇത് ബോധപൂർവം നടക്കേണ്ടുന്ന കാര്യമാണ്. നോക്കണം, ക്രിസ്തുവിനെ ധരിക്കാതെ തന്നെ മര്യാദയെ നടക്കാൻ പറ്റും. അത് പഴയ മനുഷ്യനിൽ നിന്നും നമുക്കത് ചെയ്യാൻ പറ്റും. അറിവുകൊണ്ടും ബോധപൂർവമായ ശ്രമം കൊണ്ടുമൊക്കെ നടക്കാൻ പറ്റും. എന്നാൽ ക്രൂശെടുക്കുന്നവനിൽ നിന്ന് ഇത് സ്വാഭാവികമായി വെളിപ്പെട്ടു വരികയാ. എങ്ങനെ? കർത്താവ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ചെയ്യുവാൻ ഞാൻ ബാധ്യസ്ഥനാണ്, അത് ചെയ്യണം എന്നതിലുപരിയായി കർത്താവിൻ്റെ സ്നേഹത്താൽ ഞാൻ പിടിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് എനിക്കങ്ങനെ കഴിയൂ എന്നുള്ള തരത്തിലൊരു രൂപാന്തരം, അതാണ് യേശുക്രിസ്തുവിനെ ധരിക്കുന്ന നിമിത്തം വരുന്നത്. യേശുക്രിസ്തുവിനെ ധരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഓർക്കണം, അത് ധരിക്കുകയാണ്. ധരിക്കുക എന്ന് പറയുമ്പോൾ മറ്റൊന്നിൻ്റെ മുകളിൽ അത് ഇടപെടുകയാണ്. അപ്പോൾ ഓർക്കണം, ധരിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ ആരുണ്ട്? പഴയ മനുഷ്യനുണ്ട്. ആ പഴയ മനുഷ്യൻ്റെ മുകളിലാണ് യേശു ക്രിസ്തുവിനെ ധരിക്കുന്നത്. ഇത് വ്യക്തമാക്കുന്നൊരു കാര്യമുണ്ട്, നമുക്ക് പഴയ മനുഷ്യൻ്റെ അവസ്ഥയെ ഭൂമിയിൽ ജീവിക്കുന്നിടത്തോളം കാലം നമുക്ക് സമ്പൂർണമായി ഇല്ലാതാക്കി ജീവിക്കാൻ കഴിയുകയില്ല. കാരണം ആ പഴയ മനുഷ്യൻ്റെ വീണ്ടെടുക്കപ്പെടാത്ത ശരീരവും ആ മനസ്സും ചിന്തകളും ഒക്കെ നമ്മളിലുണ്ട്. എന്നാൽ ആ മനസ്സിനെ ചിന്തകളെ നാം ക്രൂശിക്കുകയാ. എങ്ങനെ? യേശുക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൻ്റെ ബന്ധത്തിൽ നമുക്ക് വേണ്ടി യാഗമാക്കപ്പെട്ട കരുണാമയൻ്റെ മഹാസ്നേഹത്തിൻ്റെ മുമ്പാകെ നാം നമ്മളെ തന്നെ അടിയറവ് വെച്ച് ആ രീതിയിൽ പഴയ മനുഷ്യനെ നാം ഒതുക്കി പുതിയ മനുഷ്യൻ ആയി നാം കർത്താവിന് വേണ്ടി നിലകൊള്ളുകയാണ്. ഇത് നമ്മൾ നല്ലതുപോലെ തിരിച്ചറിയണം. പഴയ മനുഷ്യനെ നമുക്ക് ഒതുക്കി കിടത്താനേ പറ്റത്തുള്ളൂ. പൂർണ്ണമായിട്ട് നമ്മളിൽ നിന്ന് നമുക്ക് നശിപ്പിക്കാൻ കഴിയത്തില്ല. പഴയ മനുഷ്യൻ എന്ന് പറയുമ്പോൾ യേശുക്രിസ്തുവിനെ അറിയുന്നതിന് മുമ്പുണ്ടായിരുന്ന നമ്മുടെ സ്വഭാവം, നമ്മുടെ ചിന്തകൾ. ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുന്നിടത്തോളം കാലം പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ഈ ലോകം സദാസമയം നമ്മളിലേക്ക് പ്രവേശിക്കുവാൻ, നമ്മളെ കീഴ്പ്പെടുത്തുവാൻ കിണഞ്ഞ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ ഗ്രഹിക്കണം. എന്നാൽ അതേസമയം നാം അങ്ങനെയാണെന്നുള്ളത് സ്നേഹവാനായ കർത്താവിന് നല്ലതുപോലെ അറിയാം. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഓരോ നാളും ചുമക്കുവാനൊരു ക്രൂശ് നൽകിയിരിക്കുന്നത്. ആ ക്രൂശിലാണ് ഈ പഴയ മനുഷ്യൻ്റെ എല്ലാ മോഹങ്ങളെയും ഇഷ്ടങ്ങളെയും ക്രൂശീകരിക്കുന്നത്. അത് നമ്മുടെ ഇഷ്ടപ്രകാരം ചെയ്യുകയാണ്. അതിൻ്റെ പ്രായോഗിക തലത്തിലേക്ക് വരുമ്പോൾ നാം ദൈവ ഇഷ്ടപ്രകാരം നമ്മെ കർത്താവിനായി ഏൽപ്പിക്കുന്നു. ഇന്നതൊക്കെ ചെയ്തെങ്കിലേ പറ്റൂ എന്നുള്ളത് കൊണ്ടല്ല, എന്നെ സ്നേഹിച്ച അരുമനാഥൻ നിമിത്തം എനിക്കിതേ ചെയ്യാൻ കഴിയൂ എന്നുള്ള അവസ്ഥയിലൊരു രൂപാന്തരമാണ് ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 5 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെയും പ്രായോഗികമായി എങ്ങനെ മര്യാദയായി നടക്കാമെന്നുള്ള രേഖപ്പെടുത്തിയിരിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഓർക്കുക, നാം കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ചു, മനസ്സാന്തരപ്പെട്ടു, സ്നാനപ്പെട്ടു, അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ നാം ചെയ്യുമ്പോഴും ആത്മീയമായി ഇതിലൂടെയെല്ലാം നമ്മുടെ പഴയ മനുഷ്യനെ നാം ക്രൂശിച്ച് പുതുമനുഷ്യനെ നാം ഉൾക്കൊണ്ടുകൊണ്ട് യേശുക്രിസ്തുവിനെ ധരിച്ച് ജീവിക്കുമ്പോൾ മാത്രമേ ദൈവത്തിന് പ്രസാദമുള്ള ഒരു ക്രിസ്തീയ ജീവിതമായി നമ്മുടെ ജീവിതം മാറുകയുള്ളൂ. അതിനായിട്ടാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. നമുക്കതിനായി നമ്മളെ തന്നെ സമർപ്പിക്കാം. ദൈവത്തിൻ്റെ ശ്രേഷ്ഠമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. ആമേൻ.
ആമേൻ. ടിവി നെറ്റ്‌വർക്ക്, ക്രിസ്ത്യൻ ഇന്റർനെറ്റ് ചാനൽ, സുവിശേഷീകരണത്തിന്റെ വ്യത്യസ്ത മുഖം തേടിയുള്ള യാത്ര. യൂട്യൂബ് ആൻഡ് ഫേസ്ബുക്ക്, ആമേൻ ടിവി നെറ്റ്‌വർക്ക്, ട്രിവാൻഡ്രം, കേരള.
ഞങ്ങളുടെ വിലാസം: മാറാനാഥ ഗോസ്പൽ മിനിസ്ട്രീസ്, മാറാങ്കുഴി, കുമ്മല്ലൂർ PO, കൊല്ലം 691573. അന്വേഷണങ്ങൾക്ക് 9447206680.